നമസ്കാരം, ശ്രീ ബിബിൻ പോൾ, സ്വാഗതം SBS മലയാളത്തിലേക്ക്. ബിബിൻ പോൾ, റിസർവ് ബാങ്ക് വായ്പകളുടെ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനമെടുത്തിട്ട് രണ്ടാഴ്ചയോളം ആകുകയാണ്. എത്രത്തോളം ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പലിശ നിരക്കിലെ കുറവ് ഉപഭോക്താക്കൾക്ക് കൈമാറാൻ ബാങ്കുകൾ തയ്യാറായിട്ടുണ്ട്? അക്കാര്യം തന്നെ ആദ്യം ഒന്ന് പറയാമോ? പ്രധാനപ്പെട്ട ബാങ്കുകളും ചെറുകിട ബാങ്കുകളും എല്ലാം
ബാങ്കുകൾ മിക്കവാറും ഫിക്സഡ് റേറ്റിനെ കുറച്ച് പാസ് ചെയ്തിട്ടുണ്ട്. വേരിയബിൾ റേറ്റിന് അവരൊന്നും തന്നെ അനൗൺസ് ചെയ്തിട്ടില്ല. ഫിക്സഡ് റേറ്റില് മിക്കവാറും മേജർ ബാങ്കുകളെല്ലാം തന്നെ അത് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ഇപ്പൊ പറയുവാണെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ഒരു ഫിക്സ് റേറ്റ് എന്ന് പറഞ്ഞാല് ഒരു 1.85 മുതല് ഒരു 2.09 2.19 അങ്ങനെയുള്ള ഒരു റേറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ബാങ്കുകളാണ്, അപ്പൊ നമ്മൾ ഏത് ബാങ്കിലാണ് എന്നുള്ളത് അനുസരിച്ചിരിക്കും ഇത്. പക്ഷേ ഇത് നിലവിലുള്ളവർക്ക് കിട്ടൂല, ഫിക്സഡ് റേറ്റിന്റെ ഈ ചേഞ്ചിലുള്ള ബെനിഫിറ്റ് പുതിയ ലോണുകൾക്കാണ് അത് വരെ.
വേരിയബിൾ റേറ്റിൽ ഒരു ബാങ്കുകളും മാറ്റം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ
മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷേ അതിന്റെ അകത്ത് ചെയ്യാവുന്നത്, നിലവിലുള്ള ബോറോവേഴ്സിന് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ബാങ്കുകളെ കോണ്ടാക്ട് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു റേറ്റിലുള്ള ബെനിഫിറ്റ് അവർക്ക് മിക്കവാറും ബാങ്കിൽ നിന്ന് കേസ് ബൈ കേസ്, അതായത് അവരുടെ എന്തുമാത്രം ലോൺ എമൗണ്ട് ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ആ ഒരു ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ബാങ്കിൽ കോണ്ടാക്ട് ചെയ്യുക.
ഓക്കെ, അല്ല ഇപ്പൊ നമുക്ക് സാധാരണക്കാരന് എങ്ങനെ ഇതിന്റെ ഒരു ഉപകാരം പ്രയോജനം ഉണ്ടാക്കാമെന്നാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ ഒരു വേരിയബിൾ റേറ്റിലുള്ള ആളുടെ കാര്യം അത് നോക്കുകയാണെങ്കിൽ, നിലവിലുള്ള ലോണിന്റെ കാര്യം ആദ്യം നോക്കുകയാണെങ്കിൽ, ബാങ്കിനെ ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാണ് വേരിയബിൾ റേറ്റിൽ നിലവിൽ ലോണുള്ള ഒരാൾക്ക് ബാങ്കിനെ സമീപിക്കാൻ കഴിയുക?
ഓക്കെ, അപ്പോ ഒരു ഒരു 600 ലോൺ ഉള്ള ഒരാള് ഇങ്ങനെ ഒരു റേറ്റിന്റെ അനൗൺസ്മെന്റ് ഒക്കെ വരുന്നു, അവരുടെ റേറ്റിൽ നാച്ചുറലി ബാങ്കിൽ നിന്നുള്ള ലെറ്റർ ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റിൽ നോക്കുമ്പോൾ റേറ്റ് ചേഞ്ച് ഒന്നും വരുന്നില്ല എങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ബാങ്കിലേക്ക് ഒന്ന് വിളിക്കുന്നു. ബാങ്കിലേക്ക് വിളിച്ചിട്ട് മിക്കവാറും എല്ലാ ബാങ്കുകളിലെ മോർഗേജ് ചെയ്യുന്ന അവരുടെ റേറ്റ് എനിക്കൊന്ന്, എന്തുമാത്രം കിട്ടും ബെനിഫിറ്റിൽ, റേറ്റ് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നതെന്ന് പറയുക. ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആരാണോ ലോൺ ചെയ്യുന്നത്, ഇപ്പൊ മോർഗേജ് ബ്രോക്കർ ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം, അവരോട് സംസാരിക്കുക. ഈ ബാങ്കിനെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ നിലവിലുള്ള ഒരു റേറ്റ്, അതായത് ഒരു കോമ്പറ്റീറ്റീവ് റേറ്റ് എത്രയാണ് മറ്റ് ബാങ്കുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി ഇങ്ങനെ ആർക്കെങ്കിലും കിട്ടിയ ഏതെങ്കിലും ബെറ്റർ റേറ്റ് ഉണ്ടെങ്കിൽ അത് ഏത് ബാങ്കിലാണെന്ന് അവരോട് പറയുക. അവരത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. പക്ഷേ ഇതിലെല്ലാം തന്നെ ഇതിൽ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഒരാൾക്ക് കിട്ടിയത് തന്നെ മറ്റൊരാൾക്ക് കിട്ടണമെന്നില്ല. കാരണം അതിന്റെ അകത്ത് നമ്മുടെ ലോണിന്റെ വലിപ്പം, അതായത് 1 million ലോണും 500 ലോണും ആണെങ്കിൽ അതിനുള്ള ആ ഡിസ്കൗണ്ട് അത് ഡിഫറെന്റ് ആയിരിക്കും. അതേപോലെ എന്തുമാത്രം ഇപ്പൊ എഗനിസ്റ്റ് പ്രോപ്പർട്ടി എന്തുമാത്രം ലോൺ എടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ നിലവിൽ ഒരാൾ ഒരു പ്രോപ്പർട്ടിയുടെ എഗനിസ്റ്റ് 95% ആ ലോണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് കുറവായിരിക്കും. പക്ഷെ 80% or 70% ആണ് അവരുടെ ലോൺ എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു ബെറ്റർ ഡിസ്കൗണ്ട് അവർക്ക് കിട്ടും. പക്ഷെ ചെയ്യേണ്ട ഒരു കാര്യം, ഫോൺ എടുക്കുക, വിളിക്കുക, എന്നിട്ട് എന്റെ റേറ്റ് കുറയ്ക്കണം, എനിക്ക് എന്റെ റേറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു, റേറ്റ് കുറയ്ക്കണം എന്ന് നമ്മൾ പറയുക. അവരവരുടെ ബെറ്റർ റേറ്റ് ഓഫർ ചെയ്യും. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഡിസിഷൻ എടുക്കാം, നമുക്ക് അവിടുന്ന് മാറണോ അതോ അവിടെ തന്നെ ഫിക്സ് ചെയ്യണോ, വേരിയബിളിൽ തന്നെ ഇടണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം.
മുട്ടിയാൽ മാത്രമേ വാതിൽ തുറക്കൂ എന്ന് അറിയാൻ കഴിയുള്ളൂ.
കറക്റ്റ്, ഫോൺ എടുത്ത് വിളിക്കുക എന്നുള്ളതാണ് അതിന്റെ അകത്തുള്ള ആക്ഷൻ.
ഈ വേരിയബിൾ റേറ്റ് ഉള്ള ഒരു ലോൺ ആണെങ്കിൽ അത് ഫിക്സഡ് റേറ്റിലേക്ക് മാറുന്നത് ഇപ്പോൾ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമോ?
$1 million ക്വസ്റ്റ്യൻ ആണത്. കാരണം അതിന്റെ അകത്ത് ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. റേറ്റ് ഇപ്പോ നമ്മളൊരു ഓവറോൾ മറ്റേ ട്രെൻഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല്, മാക്രോ എക്കണോമിക് പോളിസി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ റേറ്റ് കുറഞ്ഞാണ് വരുന്നത്. റേറ്റ് അനൗൺസ് ചെയ്തു, ഇവര് പറയുന്നത് അടുത്തൊരു 3 വർഷത്തേക്ക് ഇങ്ങനെ തന്നെ നിൽക്കുമെന്നാണ്. നമ്മൾ ഈ വേരിയബിളിൽ നിന്ന് ഫിക്സറിലേക്ക് മാറുമ്പോൾ ഈ റേറ്റിനേക്കാൾ ഉപരി അതിൻ്റെ അകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ ഇങ്ങനെയാണ് അതിന് കാണുന്നത്, ഇപ്പൊ അതിൻ്റെ അകത്ത് റീപേയ്മെന്റിന്റെ ഒരു ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. ഓഫ് കോഴ്സ് അതാണ് നമ്മുടെ ആവശ്യമെങ്കിൽ നമ്മൾ അത് ചെയ്യണം. എനിക്ക് വേണ്ടത്, എനിക്ക് ഏറ്റവും കുറഞ്ഞ നിലവിലുള്ള ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ് എനിക്ക് വേണ്ടത്. 2 years അല്ലെങ്കിൽ 3 years 4 years എൻ്റെ റീപേയ്മെന്റ് എത്രയാണെന്ന് അറിയണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ അത് ഫിക്സ് ചെയ്യുന്നത് നല്ലത്. ഇത് കൂടാണ്ട് വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരാൾ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഈ ലോണിന്റെ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് മിക്കവാറും നോർമലി അതിനൊരു ഓഫ്സെറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നതോ റീഡ്രോയിലേക്കുള്ള അതിന്റെ ഫെസിലിറ്റി, അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം നമുക്ക് വേറെ പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നാളെ ഇത് റീഫിനാൻസ് ചെയ്ത് മാറ്റണം എന്നുള്ള അങ്ങനെ എന്തെങ്കിലും, അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ പ്രോപ്പർട്ടി മെയിൻ്റെനൻസ് നമ്മുടെ ലോണുമായിട്ട് മെയിൻ്റെനൻസ് ചെയ്ത് മുന്നോട്ട് ഈ രണ്ടോ മൂന്നോ കൊല്ലത്തിലുള്ള അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ഒന്ന് ചിന്തിക്കണം.
ഓക്കെ, അതായത് നിലവിലെ അവസ്ഥയിൽ നമുക്ക് റീപേയ്മെന്റ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഫിക്സഡിലേക്ക് പോകാം. മറിച്ച് ആ ലോൺ ഉപയോഗിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും ചെയ്യാനുള്ള പദ്ധതി ഉണ്ടെങ്കിൽ ഫിക്സഡിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് മൊത്തത്തിൽ കൊടുക്കാവുന്ന ഒരു ഉപദേശം അല്ലേ?
അതെ, എന്നാണ് ഇപ്പൊ എന്റെ ഒരു അപ്രോച്ച് അങ്ങനെയാണ് ഇതിനോട്.
ഓക്കെ, ഓരോ വ്യക്തികൾക്കും തീരുമാനം എടുക്കാവുന്ന ഒരു കാര്യം.
അതിപ്പോ ഒരു മോർഗേജ് ബ്രോക്കർ എന്നുള്ള രീതിയിലും ബാങ്ക് എന്നുള്ള നിലയിലും അവരുടെ ഒരു ഓരോ സ്റ്റൈലും അപ്രോച്ചും അവരൊരു മെത്തേഡും ഡിഫറെന്റ് ആയിരിക്കും.
തീർച്ചയായും അതൊരു വ്യക്തിപരമായ അഭിപ്രായം മാത്രമായി കണക്കാക്കാം. ഈ ഫിക്സഡ് ലോണുകളുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, അതിപ്പം നിലവിലെ ലോണുകൾക്കല്ല പുതിയ ലോണുകൾക്കാണ് ലഭ്യമാകുക എന്ന് പറഞ്ഞല്ലോ. പക്ഷെ നിലവിലെ ഫിക്സഡ് ലോണുകൾ നമുക്ക് റീഡ്രോ ചെയ്യാനോ അങ്ങനെയുള്ള ഓപ്ഷൻസ്, അല്ലെങ്കിൽ മറ്റൊരു ബാങ്കിലേക്ക് ചിലപ്പോൾ റീഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഗുണകരമാകുമോ? കാരണം അതിന്റെ എക്സിറ്റ് ഫീസും മറ്റുമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് ഒരാൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുക? അപ്പം നിലവിലെ പലിശ നിരക്കിൽ ഒന്നോ രണ്ടോ വർഷം കൂടി ഫിക്സഡ് റേറ്റിൽ പോകുന്നതായിരിക്കുമോ, അതോ പുതിയ പലിശ നിരക്കിന് വേണ്ടി റീഡ്രോ ചെയ്യുന്നതായിരിക്കുമോ നല്ലതെന്നുള്ളത് എങ്ങനെയാണ് തീരുമാനിക്കാൻ കഴിയുക?
ഓക്കെ, ഫിക്സഡ് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടു ഇയേഴ്സിലേക്ക് ഒരു റേറ്റിൽ, അല്ലെങ്കിൽ ടു അല്ലെങ്കിൽ ത്രീ വൺ ഇയറിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഇതിൽ നിന്ന് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് കോസ്റ്റ് വരും. ആ ബ്രേക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യാൻ ബി സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ആയിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ 500 ആവാം, വേണമെങ്കിൽ 4000 5000 ഒക്കെ ആകാം. ഈ എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ ആ സമയത്തെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതായത് ഞാനൊരു ത്രീ ഇയേഴ്സിലേക്ക് ഞാൻ ഫിക്സ് ചെയ്തു, ഞാനൊരു ടു ഇയർ കഴിഞ്ഞിട്ട് എനിക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് ബാങ്കിനെ വിളിച്ചിട്ട് ചോദിക്കുക ചെയ്യുന്നത്, ഞാനിപ്പോൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുനിന്ന് മാറിയാൽ, അതിപ്പോൾ റീഫിക്സ് ചെയ്യുകയാണെങ്കിലും അവർ ആ ലോൺ അഗ്രിമെന്റ് മാറ്റണം പുതിയ ലോണിലേക്ക്. അപ്പോൾ ഈ റീഫിക്സ് ചെയ്യുകയാണെങ്കിലും എന്റെ ബ്രേക്ക് കോസ്റ്റ് എത്ര വരും, അപ്പൊ അവർ പറയുമോ അതിൻ്റെ ആ ബെനിഫിറ്റും നമ്മളെ നിലവിലുള്ള റേറ്റും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യേണ്ടി വരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഫിക്സ് ചെയ്തു 2.45 ഫിക്സ് ചെയ്തത്, ഇപ്പൊ റേറ്റ് 1.99 ആയി. ഞാൻ ബാങ്കിൽ വിളിച്ച് ചോദിക്കുമ്പോൾ പറയാണ്, ഓക്കെ നിങ്ങളുടെ ബ്രേക്ക് കോസ്റ്റ് ഏതാണ്ട് $5,000 വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ റീഫിക്സ് ചെയ്യാൻ പോകുന്നതിൽ വലിയ കാര്യമില്ല. കാരണം എനിക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ് ചിലപ്പോൾ ഒരു ആനുവലി മാക്സിമം ഒരു $2,000 ആണ്, ഡിപ്പെൻസ് ഓൺ ലോൺ എമൗണ്ടും എല്ലാം വെച്ചിട്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഞാൻ ആ ബ്രേക്ക് കോസ്റ്റ് കൊടുത്തിട്ട് മാറേണ്ട കാര്യമില്ല. കാരണം രണ്ടു കൊല്ലത്തേക്ക് ഞാൻ ഇനി അത് റീഫിക്സ് ചെയ്താലും എനിക്ക് അവിടെ പിന്നെയും ഞാൻ ഇവിടെ 1000 അഡീഷണൽ ഞാൻ ബ്രേക്ക് കോസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇതൊരു $2 ഒരു കമ്പയർ നമ്മൾ ചെയ്യണം, ഏതാണ് ബെനിഫിറ്റ് അങ്ങനെ വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഉള്ളത് ക്യാഷ് ബാക്കിന്റെ ഒരു കാര്യമാണ്. പല ബാങ്കുകളും ക്യാഷ് ബാക്ക് ഓഫർ തരുന്നുണ്ട്, അതായത് റീഫിനാൻസ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഫിക്സ് റേറ്റ്, അത് ഓഫ്കോഴ്സ് നമ്മൾ ബാങ്കിൽ നിന്ന് മാറുമ്പോഴാണ് ഈ ഓഫേഴ്സ് ഉള്ളത്. അത് പല മേജർ ബാങ്കുകളും ചെറിയ നോൺ മേജർ ബാങ്കുകളും ക്യാഷ് ബാക്ക് കൊടുക്കുന്നുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ പ്രോപ്പർട്ടിയും ഡിപ്പെൻഡ്സ് ഓൺ ലോൺ എമൗണ്ടും ഒക്കെ വെച്ചിട്ടാണത്. ആ കാര്യം കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം.
ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് നടപ്പാക്കുന്നത്?
ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത് നമ്മളിപ്പോ ഒരു ലോൺ റീഫിനാൻസ് ചെയ്യാണ്, ബാങ്ക് എ നിന്ന് ബാങ്ക് ബിയിലേക്ക് മാറുമ്പോൾ ബാങ്ക് ബി പറയും, ഓക്കെ റീഫിനാൻസ് നിലവിലുള്ള ഒരു ലോൺ ബാങ്ക് എ നിന്ന് മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിയിലേക്ക് വരുന്നത് കൊണ്ട് ബി പറയും, ഓക്കെ ഞാൻ $2,000 അല്ലെങ്കിൽ $3,000 ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർക്ക് കൊടുക്കും. അത് അത് ഈ ലോണൊക്കെ സെറ്റിൽ ആയി കഴിയുമ്പോൾ അത് അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട് ബാങ്കുകൾക്ക്. എന്താണ് അത്? അവരുടെ ഒരു ആ ഫണ്ടിന്റെ ഒരു ഫ്ലോയുടെ ഒരു ഒരു കഥയാണ്, അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. കാരണം അവർ ആദ്യം ലെൻഡ് ചെയ്തത് അവരൊരു ഹയർ റേറ്റിലുള്ള ഫണ്ട് റിസീവ് ചെയ്തിട്ട് ആ ഫണ്ടുകളാണ് ലെൻഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് പിന്നെ അവർക്ക് കുറഞ്ഞ റേറ്റിനുള്ള ഫണ്ട് ഫ്ലോ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവര് കൂടുതൽ എപ്പോഴും പുതിയ ലോണുകൾ ഈ അക്വയറിങ് പുതിയ ലോണുകൾ അക്വയർ ചെയ്യുമ്പോൾ അവര് എപ്പോഴും കുറഞ്ഞ റേറ്റില് അവർക്ക് കൊടുക്കാനും പറ്റും. അതിനെ ഒന്ന് ഇൻസെന്റീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് കൊടുക്കുന്നത്. എപ്പോഴും ഇത് ഒരു ഓപ്ഷൻ ആണ്, ഇതും അന്വേഷിക്കാൻ വേണമെങ്കിൽ.
അതായത് ഇപ്പോൾ നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് റീഫിനാൻസ് ചെയ്യണമെങ്കിൽ പലിശ നിരക്കിലുള്ള മാറ്റം, എക്സിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ബ്രേക്ക് കോസ്റ്റ്, അതോടൊപ്പം തന്നെ ക്യാഷ് ബാക്ക് കിട്ടുമോ എന്നുകൂടെ നോക്കിയിട്ട് ഇതെല്ലാം വെച്ച് കണക്ക് കൂട്ടിയിട്ട് വേണം തീരുമാനമെടുക്കാൻ.
ഇതും നമ്മുടെ ലോൺ പർപ്പസും നമ്മുടെ അതും അതും ഒരു മെയിൻ സംഗതിയാണ്.
അത്തരത്തിൽ നമ്മളൊരു റീഫിക്സ് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഈ ഒരു പറഞ്ഞ ഒരു ബ്രേക്ക് കോസ്റ്റും അതിനല്ല അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും നോക്കേണ്ടതുണ്ടോ?
ഇല്ല, വേറെ എന്ന് പറയുന്നത് നമ്മൾ ഇനിയും ഫിക്സ് ചെയ്യാൻ നേരത്തെ എപ്പോഴും സി ഇതിന്റെ അകത്ത് ഒരു ബാരിയർ എന്തെങ്കിലും, ഇപ്പോ ഒരു കഴിഞ്ഞ ഒരു 2 ഇയേഴ്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് റേറ്റ് 3 വന്നപ്പോ 2.9 അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇതിലേക്ക് ഏരിയയിലേക്ക് വന്നപ്പോ എല്ലാരും പറഞ്ഞു സി ഓസ്ട്രേലിയ ഇതിനു മുമ്പ് കാണാത്ത റേറ്റ് ആയിരുന്നു, ഇതാണ് ബെസ്റ്റ് റേറ്റ്, 2.99, ഇതിന് കൂടുതൽ ഒരിക്കലും താഴെ പോകില്ല. റേറ്റ് 2.49 വന്നു, നമ്മൾ സെയിം ഡയലോഗ് തന്നെ പറഞ്ഞു. 1.99 ഇപ്പൊ എത്തി, 1.89 ആ റേഞ്ചിലേക്ക് വരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നേരത്തെ ഫിക്സ് ചെയ്യുന്ന ആൾക്ക് ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവും, കാരണം റേറ്റ് പിന്നെയും കുറഞ്ഞല്ലോ. വേരിയബിൾ ഉള്ളവര് പക്ഷെ അന്നേരം വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഇനി റേറ്റ് മാറുന്നത്. അപ്പൊ ബേസിക്കലി അതിന്റെ അകത്ത് ഈ വളരെ ഇൻഡിവിജ്വൽ ഡിസിഷൻ ആണ്, റേറ്റ് മാത്രം വെച്ചിട്ട് ആ ഒരു ഡിസിഷൻ എടുക്കരുതെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ഈ ഈ ക്രെഡിറ്റ് ഫെസിലിറ്റി വെച്ചിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് വേണം ആ ഡിസിഷൻ എടുക്കാൻ.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ പലിശ നിരക്കിപ്പോൾ ഇനിയും ഒരു പക്ഷേ 3 ഇതുപോലെ തുടർന്നേക്കുമെന്നും അല്ലെങ്കിൽ നെഗറ്റീവ് പലിശ നിരക്കിലേക്ക് മാറിയേക്കും എന്ന് വരെയും റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയതായൊരു ഫിക്സ് ലോൺ എടുക്കുന്ന ഒരാളാണെങ്കിൽ എത്ര വർഷത്തേക്ക് ഫിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്? അങ്ങനെ അങ്ങനെ ഒരു തീരുമാനം, അതിലൊരു തീരുമാനം എങ്ങനെയാണ് എടുക്കാൻ കഴിയുക?
ഓക്കെ, ഫിക്സ്ഡ് റേറ്റ് ലോണുകൾ സാധാരണ 1, 2, 3, 4, 5 വരെയുണ്ട്. പോപ്പുലർ ആയിട്ടുള്ളത് 2 ഇയേഴ്സും 3 ഇയേഴ്സും ആയിരുന്നു അടുത്ത കാലം വരെ.
ഓക്കെ,
പക്ഷെ ഇപ്പൊ ഈ പുതിയ റേറ്റ് കട്ട് വന്നു കഴിഞ്ഞപ്പോ 3-4 ബാങ്കുകൾ, മേജർ ബാങ്കുകൾ, അവര് 4 ഇയേഴ്സിലാണ് ഏറ്റവും നല്ല റേറ്റുകൾ ഓഫർ ചെയ്തിരിക്കുന്നത്. ഒരു പുതിയ ലോൺ എടുക്കാൻ നേരത്തെ ഒരാളുടെ അവസ്ഥ നോക്കുവാണെങ്കിൽ നമ്മൾ 4 ഇയേഴ്സിലേക്ക് ഇതാണ് റേറ്റ്, എന്റെ റീപേയ്മെന്റ് ഇത്രയാണ്, മന്ത്ലി റീപേയ്മെന്റ് 4 ഇയേഴ്സിലേക്ക് ഇത്രയായിരിക്കും ഇനി അങ്ങോട്ടുള്ള 4 ഇയേഴ്സിലേക്ക്. വളരെ സെർട്ടിനിറ്റി ഉണ്ട് ആ കാര്യത്തിൽ, റേറ്റ് കൂടുന്നു കുറയുന്നു ഇതിലൊന്നും തന്നെ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. എന്റെ റീപേയ്മെന്റ്, എന്റെ ഇൻകം ഇത്രയാണ്, എക്സ്പെൻസ് ഇത്രയാണ്. ഇനി ഇതല്ലാണ്ട് ഇതിന്റെ കോമ്പിനേഷൻസും ഉണ്ടല്ലോ, നമുക്ക് 50% അല്ലെങ്കിൽ സ്പ്ലിറ്റ്, അതായത് കുറച്ച് ഫിക്സ് ചെയ്യാം
കുറച്ച് വേരിയബിൾ ആക്കാം,
അതെ അങ്ങനെ ഇടുന്ന ഒരു ഒരു മെത്തേഡും ഉണ്ട്. അപ്പൊ അതും വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഈ ഫിക്സഡ് റേറ്റിന്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ സെർട്ടിനിറ്റിയാണ്. അപ്പോ പ്രത്യേകിച്ച് ആദ്യത്തെ ഹോം ലോൺ എന്നൊക്കെ പറയുമ്പോൾ വർഗീനെ കുറച്ചൊന്ന് മാറാനായിട്ട് ഇതൊന്ന് ഹെൽപ്പ് ചെയ്യാം, കാരണം നമ്മുടെ റീപേയ്മെന്റ് ഇത്രയാണ്, ഫിക്സ് വേരിയബിൾ നാളെ റേറ്റ് കൂടുവോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അധികം ബോധർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഫിക്സ് ചെയ്യുന്നത് വളരെ, പിന്നെ പറയുന്ന പോലെ റേറ്റ് ഇനിയും കുറഞ്ഞു പോകുമ്പോ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി മിസ്സായല്ലോ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും എപ്പോഴും. പക്ഷെ അന്നേരം അതല്ലെങ്കിൽ വേരിയബിളിൽ ഇടുമ്പോൾ നമ്മൾ അന്നേരം കൂടുതൽ എമൗണ്ട് അവിടെ കൊടുക്കുന്നുണ്ട്, സാധാരണ ഫിക്സഡ് റേറ്റിനേക്കാളും കുറച്ച് കൂടുതൽ ഉണ്ടാവും ആ വേരിയബിൾ റേറ്റിന്റെ ആ ലോണ്. അത് ഞാൻ അതിനെ കാണുന്നത് ഇങ്ങനെയാണ്, അതിനുള്ള നമുക്ക് ആ ഫ്ലെക്സിബിലിറ്റി ുള്ള ഫ്രീഡം നമുക്ക് കിട്ടുന്നുണ്ട് വേരിയബിൾ റേറ്റിൽ.
ഓക്കെ, വേരിയബിൾ ലോൺ ആണെങ്കിൽ, വേരിയബിൾ റേറ്റിൽ ലോൺ ആണെങ്കിൽ എപ്പോഴും പലിശ നിരക്ക് കൂടുതലായിരിക്കും, പക്ഷേ അവിടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് അതിന്റെ
കിട്ടുന്നത്. ഒഫ്കോഴ്സ് അതും ഡിപ്പെൻസ് ആണ്, അതായത് ഇപ്പൊ നിലവിലുള്ള ഒരു ഒരു കറണ്ട് ഇത് നോക്കുവാണെങ്കിൽ, ഞാൻ അതിന്റെ ഒരു റേഞ്ച് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഫിക്സഡ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 1.99, 2.09 അങ്ങനത്തെ ഇതിന് വരും ഫിക്സഡ് റേറ്റ്. വേരിയബിൾ റേറ്റ് എന്ന് പറയുന്നത് 2.5, 2.29 ഒക്കെ ഉണ്ട്. പിന്നെ വേരിയബിൾ റേറ്റ് പ്രൊഡക്റ്റുകളിലാണ് മിക്കവാറും ഈ ഓഫ്സെറ്റ് അക്കൗണ്ടും റീഡ്രോയിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെയാണ് നമ്മൾ ശരിക്കും കൺസിഡർ ചെയ്യേണ്ടത്, ഫിക്സ് വേണോ വേരിയബിൾ
വേണോ. നന്ദി ബിബിൻ പോൾ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിനെ.
ഓക്കെ, താങ്ക് യു സോ മച്ച് ടീച്ചർ.